2018 ഒക്ടോബർ 22 തിങ്കളാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ വാണിജ്യം പേജിൽ നിന്ന്. ഇൻഫ്രാസ്ട്രക്ചർ ലീസിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ്, നിക്ഷേപം സുരക്ഷിതമോ? ഇൻഫ്രാസ്ട്രക്ചർ ലീസിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് അഥവാ ILFS, ഇന്ത്യൻ ഓഹരി ബോണ്ട് വിപണികളെ പിടിച്ചുകുലുക്കിയ ഇതുപോലൊരു കമ്പനി സമീപകാലത്ത് വേറെ ഉണ്ടായിട്ടില്ല. എന്താണ് ILFSന് സംഭവിച്ചത്? അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ വികസിപ്പിക്കാനും ധനകാര്യ സ്ഥാപനങ്ങൾ രൂപീകരിക്കാനുമായി 1987 തുടങ്ങിയ സാമ്പത്തിക സ്ഥാപനമാണിത്. 30 വർഷത്തെ പാരമ്പര്യം. പൊതു സ്വകാര്യ പങ്കാളിത്തം എന്ന ആശയത്തിന് വഴിയൊരുക്കിയതിലും ILFSന് സുപ്രധാന പങ്കുണ്ട്. 169 സബ്സിഡിയറികൾ, അസോസിയേറ്റ്സ്, സംയുക്ത സംരംഭങ്ങളും കമ്പനിക്കുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കമ്പനിയുടെ സ്വന്തം പ്രൊജക്ടുകളായ റോഡ്, തുറമുഖ നിർമ്മാണത്തിലും അധിക ചെലവുകളും ഭൂമി ഏറ്റെടുക്കാനുള്ള കാലതാമസവും നേരിടേണ്ടി വന്നു. പദ്ധതികൾ കുറയും തോറും കടബാധ്യതകൾ കൂടി. ഇതിനിടെ പലിശ നിരക്കും കുത്തനെ ഉയർന്നു. കരാർ സംബന്ധിച്ച തർക്കങ്ങൾ മൂലം 900 കോടി രൂപയോളം സർക്കാരിൽ നിന്ന് കിട്ടിയതുമില്ല. മിക്ക കരാറുകളും തടസ്സപ്പെട്ടു. ഇതിനിടെ ജൂലൈയിൽ കമ്പനിയുടെ തലപ്പത്തുനിന്ന് രവി പാർത്ഥസാരഥി ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞൊഴിഞ്ഞു. റിസർവ് ബാങ്ക് സ്പെഷ്യൽ ഓഡിറ്റ് ആരംഭിച്ചു. $27 ബില്യൺ മാത്രമാണ് കമ്പനിയുടെ കൈവശമുള്ളതെന്നാണ് അതിലൂടെ അറിഞ്ഞത്. അടുത്ത 6 മാസത്തേക്കുള്ള തിരിച്ചടവ് കടമാകട്ടെ $500 മില്യൺ. കമ്പനിയുടെ മൂലധന അടിത്തറ അത്ര പെട്ടെന്നൊന്നും ഇളകില്ല. കാരണം അത് ഇന്ത്യൻ സാമ്പത്തിക മേഖലയിലെ പരാജയപ്പെടാൻ പാടില്ലാത്ത ടു ബിഗ് ടു ഫെയിൽ എന്ന വിഭാഗത്തിലുള്ള കമ്പനിയാണ്. എന്നാൽ സാമ്പത്തിക മേഖലയിലെ ഞെരുക്കങ്ങൾ ILFSനെയും ബാധിച്ചു എന്നതിൽ തർക്കമില്ല. നിക്ഷേപകരുടെ തുകയ്ക്കുള്ള പലിശ നൽകുന്നതിലും റിഡംഷൻ പേയ്മെന്റുകളിലും ഗുരുതര വീഴ്ചയുണ്ടായി. കഴിഞ്ഞ ജൂലൈ മുതൽ ഓഹരി ഉടമയ്ക്ക് ലാഭവിഹിതവും കടപ്പത്രമുടമയ്ക്ക് നിശ്ചിത നിരക്കിലുള്ള പലിശ നൽകുന്നതിലും മുടക്കമുണ്ടായി. ഇന്ത്യയിലെ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്ന തരത്തിലായി കാര്യങ്ങൾ. സിഡ്ബി മുതലായ പ്രമുഖ സ്ഥാപനങ്ങൾക്കുള്ള പലിശയടവ് മുടങ്ങിയതോടെ ILFSന്റെ യഥാർത്ഥ സ്ഥിതി നിക്ഷേപകർക്കും മനസ്സിലായി. ഇത്രയും വലിയൊരു സ്ഥാപനം ഇങ്ങനെയാണെങ്കിൽ മറ്റ് NBFCകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന ആശങ്ക കാട്ടുതീ പോലെ പടർന്നു. അപ്പോഴാണ് DHFL എന്ന മറ്റൊരു പ്രമുഖ ഗൃഹവായ്പാ സ്ഥാപനത്തിന്റെ വാർത്ത എത്തിയത്. അതോടെ ധനകാര്യ സ്ഥാപനങ്ങളെല്ലാം മോശമവസ്ഥയിലാണെന്ന പ്രതീതി പരക്കപ്പെട്ടു. ILFS ഗ്രൂപ്പിന്റെ കൊമേഴ്സ്യൽ പേപ്പർ നിക്ഷേപമായി വച്ചിരുന്ന പല മ്യൂച്വൽ ഫണ്ട്സിനും വേവലാതി അധികമായി. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകനെന്ന നിലയിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ മൂല്യം ഇതിനകം തന്നെ താഴ്ന്നിരിക്കാം. ഓഗസ്റ്റ് സെപ്റ്റംബർ മുതൽ മ്യൂച്വൽ ഫണ്ട് വ്യവസായത്തിൽ 13% ഇടിവുണ്ടായിട്ടുണ്ട്. ലിക്വിഡ് ഫണ്ടുകൾ, നിശ്ചിത വരുമാന ഫണ്ടുകൾ എന്നിവയെയും പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അത് നിങ്ങളുടെ നിക്ഷേപങ്ങളെ വിൽക്കുന്നതിനോ പുറത്തു പോകുന്നതിനോ ഒരു കാരണമാക്കരുത്. ഈ കമ്പനിയായി ബന്ധമില്ലെങ്കിലും നിങ്ങളുടെ ഓഹരി പോർട്ട്ഫോളിയോയിൽ ബാങ്കിംഗ് ഇതര ഓഹരികളുണ്ടെങ്കിൽ അതിന്റെ വില കുറയാൻ ഇനിയും സാധ്യതയുണ്ട്. കടബാധ്യത തീർക്കുക ILFSന് അത്ര എളുപ്പമാകില്ല. ബാങ്കുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, പെൻഷൻ ഫണ്ടുകൾ, ഇൻഷുറൻസ് കമ്പനികൾ മുതൽ സാധാരണ നിക്ഷേപകർ വരെ നഷ്ടത്തിന്റെ വ്യാപ്തി അറിയാതെ പരതുകയാണ്. കാരണം കമ്പനിയുടെ ഡെറ്റ് സെക്യൂരിറ്റികളിൽ റേറ്റിംഗ് കുറയുകയും പലിശ നൽകുന്നതിലും മറ്റും വീഴ്ച സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. 2015 കമ്പനി വായ്പ പലിശ ഇത്രയുയർന്ന നിലയിലെത്തിയത് ആദ്യമായാണ്. മൂഡിസ് പോലുള്ള റേറ്റിംഗ് ഏജൻസികൾ കടപ്പത്രങ്ങൾ ഡീഫോൾട്ടിനടുത്ത് എന്ന് റേറ്റ് ചെയ്തതും വളരെ പ്രശ്നമുണ്ടാകാം. ILFS സ്വന്തം യൂണിറ്റുകളിൽ വായ്പ എടുത്തിട്ടുണ്ട് എന്നതും നിക്ഷേപകരിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇന്റർ കോർപ്പറേറ്റ് ഡെപ്പോസിറ്റുകളായി അറിയപ്പെടുന്ന ഹ്രസ്വകാല വായ്പകളിലും കമ്പനി വീഴ്ച വരുത്തിയിട്ടുണ്ട്. തിരിച്ചടവ് പ്രതിസന്ധി ഇന്ത്യയുടെ ക്രെഡിറ്റ് മാർക്കറ്റിൽ കടമെടുക്കാനുള്ള ചെലവും കൂട്ടും. എങ്കിലും ILFSനെ റിസർവ് ബാങ്ക് വ്യവസ്ഥാപിതമായി തരംതിരിച്ചിരിക്കുന്നതിനാൽ സർക്കാരും നിക്ഷേപകരും ആശങ്കപ്പെടേണ്ടതില്ല. പ്രധാന ഷെയർ ഹോൾഡറായ LIC ഇതേപ്പറ്റി നേരത്തെ സൂചിപ്പിച്ചിട്ടുമുണ്ട്. AMC റിപ്പോർട്ട് പ്രകാരം ILFS ഗ്രൂപ്പിൽപ്പെട്ട മറ്റു സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഫണ്ടുകൾ അല്ലെങ്കിൽ കടപ്പത്രങ്ങൾ തങ്ങളുടെ കൈവശമുള്ള വിലയിൽ 25% കുറച്ചു കാണിക്കേണ്ടിവരും. വായ്പാ ഫണ്ട് നിക്ഷേപകർക്ക് തലവേദന തന്നെയാണിത്. ഇത്രയും വലിയ ഒരു ബാധ്യത ആദ്യമായാണെങ്കിലും ഇത് തരണം ചെയ്യേണ്ടത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായകമാണ്. സാമ്പത്തിക മേഖലയിൽ രൂക്ഷമായ സാഹചര്യങ്ങൾ പലവട്ടം വന്നുപോയിട്ടുണ്ട്. വായ്പകൾ സ്വീകരിച്ചും കൊടുക്കൽ വാങ്ങലുമായി സജീവമാക്കി പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തിയതുമൊക്കെയാണ് അത്തരം സാഹചര്യങ്ങളെ മുൻപും നേരിട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ അവസ്ഥയും മാറും. ഇത് കൈവിട്ടു പോകാൻ സർക്കാർ ഒരിക്കലും സമ്മതിക്കുകയുമില്ല. കാരണം അത് ആത്മഹത്യാപരമാവും. തൽക്കാലം നിക്ഷേപകരും കടപ്പത്ര ഉടമകളും ആശങ്കപ്പെടേണ്ടതില്ല.